ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ 2030 $300 ബില്യൺ ഉയരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള ക്ഷേമത്തിനായി ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശക്തവും സുരക്ഷിതവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ. ശബരിമല തീർത്ഥാടകരുടെ തിരക്കൊഴിവാക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം സംബന്ധിച്ച കേസ് ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത് ദേശീയ അന്വേഷണ ഏജൻസി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സാമൂഹിക വെല്ലുവിളിയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യുവജനങ്ങൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് മുക്തരും ആരോഗ്യമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാകുമ്പോൾ മാത്രമേ വികസിത ഭാരതമെന്ന ദർശനം യാഥാർത്ഥ്യമാകൂ എന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഡൽഹി സർവകലാശാലയുടെ മയക്കുമരുന്ന് രഹിത ക്യാമ്പസ് ക്യാമ്പയിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബയോടെക്നോളജി രംഗത്ത് ഇന്ത്യ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2030 രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ $300 ബില്യൺ ഉയരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിനഗറിൽ ഗുജറാത്ത് ബയോടെക്നോളജി ഗവേഷണ കേന്ദ്രത്തിന്റെ BSL-4 ബയോ കണ്ടെയ്ൻമെന്റ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ.
2014 में भारत की बायो इकोनॉमी $10 बिलियन की थी और 24 के फाइनेंशियल ईयर समाप्त होने के साथ ही $166 बिलियन को क्रॉस कर रही है. एक 10 साल के अंदर 17 गुना विकास, ये बताता है कि भारत के युवक कर सकते हैं, भारत के उद्योगपति भी कर सकते हैं. जरूरत इनको इंफ्रास्ट्रक्चर प्रोवाइड करने की है.
ഗാന്ധിനഗറിൽ 267 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും കേന്ദ്രമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. അടുത്ത വർഷം അവസാനത്തോടെ രാജ്യം ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണം, സുസ്ഥിരത, നവീകരണം എന്നിവ 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രധാന മുൻഗണനകളായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് ഉച്ചകോടിയുടെ ലോഗോ, പ്രമേയം, വെബ്സൈറ്റ് എന്നിവ അദ്ദേഹം പ്രകാശനം ചെയ്തു. ഉച്ചകോടിയുടെ ആഗോള ക്ഷേമത്തിനായി ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. വളർന്നുവരുന്ന വിപണികൾക്കും വികസ്വര സമ്പദ് വ്യവസ്ഥകൾക്കുമിടയിലുള്ള സഹകരണത്തിനായുള്ള നിർണായക വേദിയായി ബ്രിക്സ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തവും സുരക്ഷിതവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ കേഡറ്റ് കോർപ്സ് റിപ്പബ്ലിക് ദിന ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം കേഡറ്റുകളോട് ആഹ്വാനം ചെയ്തു.
And when I'm saying your path and destination should be aligned, it's a choice we have to make today so that you reach the correct destination and achieve your destiny. This particular choice which you make to achieve your destiny should also have an element of nationalism into it. While I said that you make a choice for achieving your destiny, but it also must aid nationalism into it.
സേനാ വിഭാഗങ്ങളുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഭാവിയിലെ വെല്ലുവിളികൾക്ക് തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ 7 ഭീകരതാവളങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേന തകർത്തതായും ജനറൽ ദ്വിവേദി ന്യൂഡൽഹിയിൽ വാർഷിക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള 16th ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ് എക്സ്പെർട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയും മലേഷ്യയും സംയുക്തമായി അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗം 3 ദിവസം നീണ്ടു നിൽക്കും. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവയുൾപ്പെടെയുള്ള 11 ആസിയാൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ, ന്യൂസിലന്റ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ 7 സംഭാഷണ പങ്കാളികളും ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ മേഖലയിലുള്ള പ്രായോഗിക സഹകരണം മെച്ചപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. 10th കരസേനാ വെറ്ററൻസ് ഡേ ആഘോഷങ്ങൾ നാളെ നടക്കും. പൂനെയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് പരിപാടി. ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ KM കരിയപ്പ നൽകിയ സേവനങ്ങളുടെ ബഹുമാനാർത്ഥം 1953 അദ്ദേഹം വിരമിച്ച ദിവസമായ ജനുവരി 14 വെറ്ററൻസ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മകരവിളക്ക് മഹോത്സവത്തിനായുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ ശബരിമല സന്നിധാനം. പർണശാലകൾ ഒരുക്കി പതിനായിരക്കണക്കിന് ഭക്തരാണ് പാണ്ടിത്താവളത്തിലും പുല്ലുമേട്ടിലും ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ കർശനമാക്കി. മകരജ്യോതി വ്യൂ പോയിന്റുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. വൈകിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയും തുടർന്ന് മകരജ്യോതിയും നടക്കും. പത്തനംതിട്ട ജില്ലയ്ക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല മകരവിളക്കിന്റെ തത്സമയ ദൃക്സാക്ഷി വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിന്റെ യൂട്യൂബ് ചാനലിലും വിവരണം ലഭ്യമായിരിക്കും. മകരവിളക്ക് ഉത്സവകാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാരുടെ തിരക്കൊഴിവാക്കാൻ കൊല്ലം കാക്കിനട ടൌൺ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ ചെറളാപ്പള്ളി എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ എന്നീ അധിക ട്രെയിൻ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കണ്ണൂർ സ്വദേശിയും കളരി ഗുരുക്കളുമായ പത്മശ്രീ SRD പ്രസാദിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചു. ഔദ്യോഗിക ക്ഷണക്കത്ത് കണ്ണൂർ പോസ്റ്റൽ സൂപ്രണ്ട് CK മോഹനന്റെ നേതൃത്വത്തിൽ ചിറക്കലിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന് കൈമാറി. ഇത്തരത്തിലൊരു ക്ഷണം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് SRD പ്രസാദ് പറഞ്ഞു.
അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലെ രാഷ്ട്രപതി തന്നെ നേരിട്ടിട്ട് ക്ഷണം തന്നിട്ടുണ്ട് അവിടെ ഡൽഹിയിലെത്താനും അവിടുത്തെ ഒരു അറ്റ് ഹോം അതിൽ പങ്കെടുക്കാനും. അപ്പോൾ അതിന് വലിയൊരു ഓണറായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിലപ്പുറം വലിയൊരു ഓണർ കിട്ടാനില്ല. അപ്പോൾ അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്.
റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എറണാകുളം ജില്ലയിലെ മഞ്ഞമൽ സ്വദേശിയായ യുവ സംരംഭകനും വിദ്യാർത്ഥിയുമായ മാധവ് എ നായർക്കും ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ 2 UDFനും 1 LDFനും ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് UDFന്റെ KH സുധീർ ഖാനാണ് ജയം. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദ വിജയിച്ചു. എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ LDF സ്ഥാനാർത്ഥി CB രാജീവ് 221 വോട്ടുകൾക്കാണ് വിജയം നേടിയത്. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഒരുങ്ങി. voters.eci.gov.in വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 2023 CEC ആക്ട് പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നൽകിയിട്ടുള്ള പ്രത്യേക പരിരക്ഷയ്ക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. എന്നാൽ വ്യവസ്ഥ സ്റ്റേ ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടുന്ന ബെഞ്ച് വിസമ്മതിച്ചു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്താണെന്നും പുതുചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ വായന സഹായിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 4th കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയെ രൂപപ്പെടുത്തുക എന്ന ദൌത്യമാണ് പുസ്തകോത്സവം നിർവഹിക്കുന്നതെന്നും കേരള നിയമസഭ മുന്നോട്ടുവച്ച ഈ മാതൃക രാജ്യത്തെ മറ്റ് നിയമസഭകളും പിന്തുടരണമെന്നും ഗവർണർ പറഞ്ഞു. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റ റാക്കറ്റ് സംബന്ധിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കൈകാര്യം ചെയ്തിരുന്ന കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. കേസിൽ NIA പുതിയ FIR രജിസ്റ്റർ ചെയ്തു. അനധികൃത കുടിയേറ്റം സുരക്ഷാ ഭീഷണിയാണെന്നും ഇത്തരം നീക്കങ്ങൾ തടയണമെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ജൈവസമ്പദ് വ്യവസ്ഥ 2030 $300 ബില്യൺ ഉയരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള ക്ഷേമത്തിനായി ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നിച്ചുകൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശക്തവും സുരക്ഷിതവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ. ശബരിമല തീർത്ഥാടകരുടെ തിരക്കൊഴിവാക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം സംബന്ധിച്ച കേസ് ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത് ദേശീയ അന്വേഷണ ഏജൻസി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.